ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന് മാത്രം പാടാൻ. കർത്താവിന്റെ സ്നേഹം നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നുണ്ടോ? 2 കൊരിന്ത്യർ 5:14 നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നു, ഇങ്ങനെ പറയുന്നു, കർത്താവിന്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സ്നേഹം നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നുണ്ടോ? അവനെ കൂടുതൽ അറിയുവാൻ അവൻ ആഗ്രഹിക്കുന്ന, അവൻ ഉദ്ദേശിക്കുന്ന വിശുദ്ധിയിൽ നമ്മൾ ജീവിക്കുവാൻ, അവന്റെ സാമീപ്യം, അവന്റെ പ്രസൻസ് കൂടുതൽ ആഗ്രഹിക്കുവാൻ, അവനെ തന്നെ കൂടുതൽ സ്നേഹിക്കുവാൻ കർത്താവിന്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നു. അത് നമ്മളെ ഉത്സാഹിപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തില്, അല്ലെങ്കിൽ എന്റെ ജീവിതത്തില്, കർത്താവ് എന്റെ സാമീപ്യം, കർത്താവ് എന്റെ പ്രസൻസ് കർത്താവ് ആഗ്രഹിക്കുകയും എന്റെ സ്നേഹം അവൻ വിലയേറിയതായി എണ്ണുകയും ചെയ്യുന്നു എന്നുള്ള വസ്തുത മനസ്സിലാക്കിയപ്പോൾ എനിക്ക് കർത്താവിനോട് അല്പം കൂടെ സ്നേഹം തോന്നി എന്ന് ഞാൻ വ്യക്തമായി പറയും. കർത്താവിന്റെ സാമീപ്യം നമ്മളെ ഉത്സാഹിപ്പിക്കുന്നു എന്ന് നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കേട്ടു, അവന്റെ സാമീപ്യം നമ്മളെ മേൽത്തരമായ ഒരു ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കുന്നു എന്ന് നമ്മൾ കേട്ടു, നമ്മൾക്കറിയാം. എങ്കിലും ഈ കർത്താവ് നമ്മുടെ സാമീപ്യം, നമ്മുടെ പ്രസൻസ്, നമ്മുടെ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള വസ്തുത പ്രിയപ്പെട്ടവരെ നിങ്ങൾ മറന്നുപോകരുത്. കർത്താവ് നമ്മിൽ സന്തോഷിക്കുന്നു, കർത്താവ് നമ്മളെ വിലയേറിയതായി, ക്രിസ്തുവിൽ വിലയേറിയവനായി, വിലയേറിയവളായിട്ട് കർത്താവ് നമ്മളെ എണ്ണുന്നു. അവൻ നമ്മുടെ സാമീപ്യം, നമ്മുടെ പ്രസൻസ് അവൻ ഇഷ്ടപ്പെടുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും ചിന്തിക്കും, കർത്താവിന്റെ സാമീപ്യം നമ്മൾ ആഗ്രഹിക്കുന്നു, കർത്താവിന്റെ സാമീപ്യം നമ്മൾ ഇഷ്ടപ്പെടുന്നു, കർത്താവിന്റെ സാമീപ്യം നമുക്കറിയാം, നമുക്കത് വേണമെന്ന് നമ്മുടെ ജീവിതത്തിൽ അറിയാം. മോശ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഭൂതലത്തിലുള്ള ജാതികളിൽ ഏറ്റവും വെച്ച് ഇസ്രായേൽ എങ്ങനെ വിശേഷതയുള്ളവരറിയും, നിന്റെ സാമീപ്യം അവരുടെ കൂടെ പോകുന്നതിനാണല്ലോ അവർ നല്ല, അല്ലെ, സ്പെഷ്യൽ ജാതിയാണെന്ന്, സ്പെഷ്യൽ പ്രിവിലേജുള്ള വ്യക്തികളാണെന്ന് അവർ മനസ്സിലാക്കുന്നത്, ലോകം മുഴുവൻ അറിയുന്നത് കർത്താവിന്റെ സാമീപ്യം അവരുടെ കൂടെ ഉള്ളതിനാലാണല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, കർത്താവിന്റെ സാമീപ്യം വിശേഷതയുള്ളതാണ്. അതേപോലെ തന്നെ വിശേഷതയുള്ളതാണ് കർത്താവിന് നമ്മുടെ സാമീപ്യം. അതുപോലെ തന്നെ വിശേഷതയുള്ളതാണ് കർത്താവിന് നമ്മുടെ സ്നേഹം. അതിനെ സംബന്ധിച്ച് അപ്പം വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കാം. ഉത്തമഗീതം 4:7, സോങ് ഓഫ് സോങ്സ് chapter 4 verse 7 മുതലുള്ള വാക്യങ്ങൾ.
എന്റെ പ്രിയേ, നീ സർവാംഗ സുന്ദരി, നിന്നിൽ യാതൊരു ഊനവുമില്ല.
അതെ, ഇവിടെ പറയുകയാണ്, മൈ ബിലവഡ് യു ആർ ഓൾ ടുഗദർ ലവ്ലി. പ്രിയ, നീ സർവാംഗ സുന്ദരി, നിന്നിൽ ഒരു കളങ്കവും ഒരു ഊനവുമില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളെയും എന്നെയും നോക്കി, കർത്താവിൽ വീണ്ടും ജനിച്ച എല്ലാവരെയും നോക്കി കർത്താവ് തന്റെ ഹൃദയത്തിൽ കരുതുന്ന വാക്കാണ്. അതെന്താണെന്നറിയാവോ? യു ആർ ഓൾ ടുഗദർ ലവ്ലി. നീ സർവാംഗ സുന്ദരിയാണ്, അല്ലെങ്കിൽ നിനക്കൊരു ഊനവുമില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ആരെങ്കിലും നിങ്ങളെ നോക്കിയിട്ട്, ആത്മീയമായിക്കോട്ടെ, ശാരീരികമായിക്കോട്ടെ, നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ ആരെങ്കിലും നിങ്ങളെ നോക്കി പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ, എന്റെ പ്രിയ സർവാംഗ സുന്ദരിയാണ്, എന്റെ പ്രിയൻ സർവാംഗ സുന്ദരിയാണ്, നീ സർവാംഗ സുന്ദരിയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞു കാണത്തില്ല. ഇവിടെ കർത്താവ് നമ്മളോട് പറയുകയാണ്, 4 അധ്യായത്തിന്റെ 1, 2, 3 അധ്യായങ്ങളില് ശൂലേംകാരി തന്നോട് തന്നെയും മറ്റുള്ളവരോടും ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നതിന് ശേഷം 4 വരുമ്പോൾ പ്രിയൻ ശൂലേംകാരിയോട് സംസാരിക്കുന്ന ഭാഗങ്ങളാണ് ഇവിടെ വരുന്നത്. അവൻ പല കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട്, മണവാട്ടിയെ പുകഴ്ത്തുന്നതായിട്ട് പറഞ്ഞു വന്നിട്ട് അതിന്റെ 7 വരുമ്പോൾ പ്രിയൻ പറയുകയാണ്, യു ആർ ഓൾ ടുഗദർ ലവ്ലി, യു ആർ സോ ബ്യൂട്ടിഫുൾ ഫോർ മീ. നീ എനിക്ക് മനോഹരനായ, മനോഹരിയായ ഒരു വ്യക്തിയാണ്. നിന്നിൽ ഒരു ഗുണവും ഞാൻ കാണുന്നില്ല. പ്രിയപ്പെട്ടവരെ, യേശുവിൽ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുത്ത, യേശുവിന്റെ നീതി ധരിച്ച നമ്മളെ നോക്കി ദൈവം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണ്, യു ആർ മൈ സൺ, യു ആർ ഓൾ ടുഗദർ ലവ്ലി, നീ സർവാംഗ സുന്ദരി തന്നെ. അത് നമ്മളെ ലിബറേറ്റ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മളെ നോക്കി, എന്നെ നോക്കി, സനോയി നീ സുന്ദരനാണ്, എന്റെ ദൃഷ്ടിയിൽ നീ സുന്ദരനാണെന്ന് കേൾക്കാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. അവിടെ അതാണ് കർത്താവ് ഇവിടെ പറയുന്നത്, നീ മ്ലേച്ഛകരമായ കാര്യങ്ങളിൽ നിന്നും, നീ ഒരുപക്ഷെ വീണ വ്യക്തിയായിരിക്കാം, നീ ഒരുപക്ഷെ തെറ്റുകൾ ചെയ്ത വ്യക്തിയായിരിക്കാം, എന്തുതന്നെ ആയിരുന്നാലും കർത്താവിന്റെ അടുത്ത് വരുമ്പോൾ യേശു നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്, നീ ഒരു സർവാംഗ സുന്ദരൻ തന്നെ, യു ആർ ഓൾ ടുഗദർ ലവ്ലി. അതാണ് ഇവിടെ അതിന്റെ 7-ാം അധ്യായത്തിൽ പറയുന്നത്, നിന്നിലൊരു ഊനവുമില്ല. നമുക്കറിയാം എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ, നമുക്കറിയാം അവിടെ വരുമ്പോൾ പറയുന്നുണ്ട് 5-ാം അധ്യായത്തിൽ വരുന്നുണ്ട്, സഭയെ കളങ്കവും ഊനവും ഇല്ലാതെ വളരെ വിശുദ്ധയോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിൽ നിർത്തുവാൻ യേശു തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്ത യേശു നമ്മളെയും യാതൊരു കളങ്കവും ഇല്ലാതെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ താല്പര്യമുള്ളവനാണ്. സഹോദരങ്ങളെ, താല്പര്യമുള്ളവർ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇനി അതിന്റെ 8-ാം വചനം വായിക്കാം.
കാന്തേ, ലെബനോനെ വിട്ട് എന്നോടുകൂടെ വരിക. ആമാൻ നാമുകളും ഷെനീർ ഹെർമോൻ കൊടുമുടികളും സിംഹങ്ങളുടെ ഗുഹകളും പുള്ളിപ്പുലിയുടെ പർവ്വതങ്ങളും വിട്ടു വരിക.
കാന്ത, ലെബനോനെ വിട്ട് എന്നോട് പോരുക, ലെബനോനെ വിട്ട് എന്നോടുകൂടെ വരിക. ആമാനാമുകളും ഷെനീർ ഹെർമോൻ കൊടുമുടികളും സിംഹങ്ങളുടെ ഗുഹകളും പുള്ളിപ്പുലികളും പർവ്വതങ്ങളും വിട്ടുപോരുക. ഇവിടെ ദൈവം നമ്മളോട് പറയുകയാണ്, ശരിയാണ്, ലെബനോൻ വലിയ കുഴപ്പമില്ലാത്ത സ്ഥലമാണ്, അല്ലെങ്കിൽ ഹാമാനാം ഹെർമൻ താഴ്വരകൾ അവിടെ കുഴപ്പമുള്ള താഴ്വരകളുമാണ്. പക്ഷെ ഇവിടെ നിന്ന് നീ നിൽക്കരുത്, നീ എന്റെ അടുത്തേക്ക് വരിക. യു കം വിത്ത് മീ. നമ്മളെ നോക്കി കർത്താവ് നീ സുന്ദരനാണ് സുന്ദരിയാണെന്ന് പറഞ്ഞതിന് ശേഷം കർത്താവ് അവിടെ നിർത്തുന്നില്ല. കർത്താവ് നമ്മളെ ഒരു വ്യക്തി ബന്ധത്തിലേക്ക് വിളിക്കുകയാണ്. യു കം വിത്ത് മീ. നീ ലെബനോൺ വിടുക, ആ നല്ല താഴ്വരയുണ്ടല്ലോ, അത് നീ വിട്ടുപോരുക. പിന്നെ നിനക്കിഷ്ടമുള്ള താഴ്വരയായിരിക്കാം, അല്ലെങ്കിൽ നിനക്ക് കുറുനരികളും സിംഹങ്ങളും പുള്ളിപ്പുലികളുമുള്ള ആ താഴ്വരയും വിട്ട് എന്റെ അടുത്തേക്ക് വരിക. നീ എന്റെ പുറകെ വരിക, ടു എ സെക്യൂർ പ്ലേസ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ഇഷ്ടത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് കഷ്ടം. കർത്താവിന്റെ ഇഷ്ടത്തിലായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും സെക്യൂർ ആയ ഒരു പ്ലേസ്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ദൈവമേ, സംടൈംസ് കർത്താവിന്റെ സ്നേഹം കൂടുതലായി അനുഭവിക്കുമ്പോൾ ആഗ്രഹിക്കാറുണ്ട്, കർത്താവേ, ഈ ഇന്റർനെറ്റ്, മൊബൈല്, ഇതുപോലുള്ള കാര്യങ്ങൾ എനിക്കത്ര സേഫ് അല്ല എന്ന് തോന്നിത്തുടങ്ങിയ ഒരു കാലഘട്ടങ്ങളാണിപ്പോൾ. അത് ഞാൻ ഒരു സ്പിരിച്വലായി എന്നുള്ള തോന്നൽ കൊണ്ടല്ല, പലപ്പോഴും അതിൽ വിജയകരമായി അതിൽ നിൽക്കുവാൻ എനിക്ക് സാധിക്കുമോ എന്നുള്ള സംശയം തുടങ്ങിയ കാലങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ അത് പിടിച്ചു നിൽക്കാൻ സാധിച്ചേക്കും, പക്ഷേ ദൈനംദിന ജീവിതത്തിൽ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തി എന്ന നിലയിൽ, സൺഡേ ഐ ഫീൽ എനിക്ക് യഥാർത്ഥമായി അതിനുള്ള കഴിവുണ്ടോ, പിടിച്ചു നിൽക്കാൻ കഴിവുണ്ടോ. ഇവിടെ കർത്താവ് പറയുകയാണ്, പുള്ളിപ്പുലികളും കുറുനരികളും ഉള്ള സ്ഥലം വിട്ട് നീ എന്റെ അടുത്തേക്ക് വരിക. കർത്താവിന്റെ ഇഷ്ടത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഒരു പ്ലേസ്. ലെബനോൺ അല്ല അവിടെ സെക്യൂർ പ്ലേസ്. യാതൊരു ഫലവും തരാത്ത താഴ്വരകളല്ല നമുക്ക് സേഫ് ആയിട്ടുള്ളത്. നമുക്ക് സേഫ് ആയിട്ടുള്ളത് കർത്താവിന്റെ സാമീപ്യത്തിലായിരിക്കുക, കർത്താവിന്റെ സമീപത്തിലായിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ പറയുകയാണ്, പ്രിയ, നീ ലെബനോനെയും മറ്റു താഴ്വരകളെയും വിട്ട് എന്റെ അടുത്തേക്ക് വരിക, എന്റെ അടുത്തേക്ക് വരിക. കാന്തേ, ലെബനോനെ വിട്ട് എന്റെ അടുത്തേക്ക് വരിക. ഇനി അതിന്റെ 9-ാം വചനം വായിക്കാം.
എന്റെ സഹോദരി, എന്റെ കാന്തി, നീ എന്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. ഒരു നോട്ടം കൊണ്ടും കഴുത്തിലെ മാല കൊണ്ടും നീ എന്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു.
അതെ, എന്റെ സഹോദരി, എന്റെ കാന്ത, നീ എന്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. ഒരു നോട്ടം കൊണ്ടും കഴുത്തിലെ മാല കൊണ്ടും നീ എന്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. ഇവിടെ പ്രിയപ്പെട്ടവരെ, മലയാളത്തില് അത്ര അർത്ഥം വരുന്നില്ല. ഇംഗ്ലീഷില് നമുക്ക് നോക്കാം. Thou has ravished my heart. എന്റെ NASB ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് പറയുന്നത്, You have made my heart beat faster. നീ എന്റെ ഹൃദയം തുടിപ്പിക്കുന്നു. എങ്ങനെയാ കർത്താവ്, നമ്മുടെ കർത്താവിന്റെ ഹൃദയം തുടിച്ചതുണ്ട്? എങ്ങനെയാ? ഒറ്റ നോട്ടമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പുൽപ്പിറ്റിൽ നിന്ന് പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ജോലിക്കടയ്ക്കും അടുക്കളയിലായിരിക്കുമ്പോഴും മറ്റ് യാത്ര ചെയ്യുമ്പോഴും ഒന്ന് നിങ്ങളുടെ ചിന്ത കർത്താവിലേക്ക് ഉയർത്തണം എന്ന് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അതൊരു ലോങ് പ്രയർ ആയിരിക്കണമെന്നും നിർബന്ധമുണ്ട്. അല്പം ഇവിടെ പറയുകയാണ്, നിന്റെ ഒരൊറ്റ നോട്ടമുണ്ടല്ലോ, അതെന്റെ ഹൃദയത്തെ തുടിപ്പിക്കുന്നു. യു ഹാവ് റാവിഷ്ഡ്, എന്റെ ഹൃദയം ഇടിക്കുന്നു. നീ എന്റെ ഒന്നെ നോക്കി ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ, നീ എന്നെ നോക്കി ഒന്ന് വർഷിപ്പ് ചെയ്തപ്പോൾ, നന്ദി പറഞ്ഞപ്പോൾ, നീ എന്നെ കുറിച്ച് നോർത്തപ്പോൾ ഉണ്ടല്ലോ, എന്റെ ഹൃദയം തുടിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഒരു ദിവസത്തെ പ്രാർത്ഥന കൊണ്ട് ദൈവം പ്രസാദിക്കുമെന്നും കർത്താവിന്റെ ഹൃദയം സന്തോഷിക്കുമെന്ന് വിചാരിക്കുന്ന വ്യക്തികളാണ് നമ്മൾ പലപ്പോഴും. പലപ്പോഴും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇന്ന് രാവിലെ അധികം പ്രാർത്ഥിച്ചിട്ടില്ല, ഇന്ന് മിക്കവാറും എന്തെങ്കിലും പ്രോബ്ലം ഓഫീസിലുണ്ടാവും, ഇനി ഞാൻ അത്ര നന്നായിട്ട് കർത്താവിനോട് അല്ല ബൈബിൾ വായിച്ചിട്ടില്ല, ഇന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകാൻ വളരെ ചാൻസ് ഉണ്ട്, കുഞ്ഞുങ്ങൾക്ക് പനി വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ചിന്ത. പക്ഷേ ഓർക്കുക, കർത്താവ് പറയുകയാണ്, നിന്റെ ഒരു നോട്ടമുണ്ടല്ലോ, അതെന്റെ ഹൃദയം തുടിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് നിങ്ങളെ എൻഗേജ് ചെയ്ത വ്യക്തി, നിങ്ങളെ എൻഗേജ്ഡ് ആയിട്ടുള്ള വ്യക്തി നിങ്ങളുടെ മുമ്പിൽ കൂടെ പോകുമ്പോൾ നിങ്ങളുടെ ഹൃദയം ഒന്ന് തുടിക്കത്തില്ലേ? നിങ്ങളൊന്ന് ആഗ്രഹിക്കത്തില്ലേ ആ വ്യക്തിയായിട്ടൊരു ഒരു സാമീപ്യം വേണം, അതെ, വ്യക്തിയായിട്ട് ചേർന്നിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കാറില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ജോലി കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഒരു വയസ്സുകാരൻ രണ്ടു വയസ്സുകാരൻ കുഞ്ഞൻ നിങ്ങളുടെ അടുത്തേക്ക് അപ്പ എന്ന് പറഞ്ഞ് ഒന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ വിചാരിക്കും, നിങ്ങൾ ഇങ്ങനെയാണ് വിചാരിക്കുന്നത്, ഓ ഇവൻ എന്റെ മകനായി പോയത്, ഇവനെ എടുക്കണം, അങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അല്ല, അവൻ നമ്മൾ വിചാരിക്കുന്നവരല്ല, ഓ അവന്റെ ഒരു നോട്ടമുണ്ടല്ലോ, അതെന്നെ സന്തോഷിപ്പിക്കുന്നു. അതുപോലെയാണ് ദൈവം ഇവിടെ പറയുന്നത്, പ്രിയ നിന്റെ ഒരു നോട്ടമുണ്ടല്ലോ, നീ ആ പോയ വഴിയിലുണ്ടല്ലോ, നീ എന്നോട് ഒരു വാക്ക് പ്രാർത്ഥിച്ചതേയുള്ളെങ്കിലും ആ ഒരു നോട്ടമുണ്ടല്ലോ, അതെന്റെ ഹൃദയത്തിന് റാവിഷ്ഡ്, എനിക്ക് ഡിലൈറ്റ് വന്നു, ഹാർട്ട് ബീറ്റ്, എന്റെ ഹൃദയം നീ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചപ്പോഴുണ്ടല്ലോ, നീ എന്നോട് പ്രാർത്ഥിച്ചപ്പോഴുണ്ടല്ലോ, നീ എന്നെ കുറിച്ച് ചിന്തിച്ചപ്പോഴുണ്ടല്ലോ. അത് എത്രമാത്രം ചെറുതായിരുന്നാൽ, അതെത്രമാത്രം വില കുറഞ്ഞതാണെന്നല്ലേ, എത്രമാത്രം ലാംഗ്വേജ് അല്ല ഭാഷാപരമായി എത്രമാത്രം താഴ്ന്നതാണെങ്കിലും കർത്താവ് പറയാണ്, ആ ഒരു ഒരു നോട്ടമുണ്ടല്ലോ, ആ ഒറ്റ ഒരു കാര്യം അതെന്നെ റാവിഷ്ഡ് ചെയ്യുന്നു, അതെന്നെ എന്റെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നു. ഇനി അതിന്റെ രണ്ടാം ഭാഗത്ത് വരുവാണ്, കഴുത്തിലെ മാല കൊണ്ട് നീ എന്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. യു ഹാവ് മെയ്ഡ് മൈ ഹാർട്ട് ബീറ്റ് ഫാസ്റ്റർ വിത്ത് എ സിംഗിൾ ഗ്ലിംസ് ഓഫ് യുവർ ഐസ്, വിത്ത് എ സിംഗിൾ സ്ട്രാൻഡ് ഓഫ് യുവർ നെക്ലേസ്, വിത്ത് വൺ ചെയിൻ ഓഫ് ദ നെക്ക്. നെക്ലേസിന് ഒത്തിരി കാര്യങ്ങളുണ്ട് കഴുത്തിലല്ലേ, ഒത്തിരി ജുവൽ ഉള്ളതാണ് നെക്ലേസ്. അതിന് ഒരു നെക്ലേസിന്റെ ഒരു മുത്തുണ്ടല്ലോ, അതെന്നെ ഡിലൈറ്റ് ചെയ്തു, അതും എന്നെ ഹാർട്ട് ബീറ്റ്, എന്റെ ഹാർട്ട് ബീറ്റിന് ആക്കം കൂട്ടി. എനിക്ക് നെക്ലേസ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, ഒരുപക്ഷെ കർത്താവ് തന്ന ഒരു ഗിഫ്റ്റ് ആയിരിക്കാം, അവന്റെ കൃപയിൽ കർത്താവിന്റെ ഗ്രേസിൽ നമുക്ക് തന്ന എന്തെങ്കിലും ആയിരിക്കാം, ഒരു ഗിഫ്റ്റ് ആയിരിക്കാം നമ്മുടെ കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്നു. പ്രൊവേർബ്സ് 1:9 പറയുന്നു, അപ്പന്റെയും അമ്മയുടെയും പ്രബോധനങ്ങൾ അനുസരിക്കുക, അത് നിനക്ക് കഴുത്തിൽ ഒരു മാലയായിരിക്കട്ടെ എന്ന് പറയുന്നു. ഒരുപക്ഷെ കർത്താവിന് വിധേയപ്പെട്ടുള്ള ഒരു ജീവിതത്തിൽ കർത്താവിനോടുള്ള സബ്മിഷനിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. എനിക്കെന്താണെന്ന് അറിയത്തില്ല, എങ്കിലും എന്തുതന്നെയായിരിക്കോട്ടെ, കർത്താവ് എന്ന ഒരു ഗിഫ്റ്റ് ആണെന്ന് വെച്ചു, അത് കർത്താവ് നമ്മുടെ ആ ഗിഫ്റ്റ് നമുക്ക് തന്ന കാര്യം നമ്മുടെ കഴുത്തിലെ ആ ഒറ്റ മുത്ത് നോക്കിയിട്ട് പറയാണ്, ഓ അത് കാണുമ്പോൾ എനിക്ക് നിന്നെക്കുള്ള സ്നേഹം പിടിക്കുന്നു, എന്റെ ഹൃദയം പിടിക്കുന്നു. ദാറ്റ് ഈസ് റാവിഷിംഗ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യത്തിന് നമുക്ക് തന്ന കർത്താവ് നൽകിയത് എത്രമാത്രം ചെറിയ കാര്യമാണെങ്കിലും അത് കർത്താവ് വിലയുള്ളതായിട്ട് എണ്ണുന്നു എന്നാണ് ദൈവവചനത്തിലൂടെ കാണിക്കുന്നത്. അത് കർത്താവിന്റെ ഹൃദയം മിടിപ്പ് വർദ്ധിപ്പിക്കുന്നു, കർത്താവ് ഇഷ്ടപ്പെടുന്നു. നമ്മളെ നോക്കി നമ്മുടെ നോട്ടം കർത്താവിന് ഇഷ്ടമാണ്. നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ചെറിയ പ്രാർത്ഥനകൾ കർത്താവിന് ഇഷ്ടമാണ്. നമ്മൾ ചെയ്യുന്ന ചെറിയ പ്രവൃത്തികൾ കർത്താവിന് ഇഷ്ടമാണ്. അവൻ പറയുകയാണ്, അതെന്റെ ഹൃദയം, and my heart is ravished because you looked at me. ഇനി അതിന്റെ 10 നോക്കാം.
എന്റെ സഹോദരി, എന്റെ കാന്തി, നിന്റെ പ്രേമം എത്ര മനോഹരം! വീഞ്ഞിനേക്കാൾ നിന്റെ പ്രേമവും സകലവിധ സുഗന്ധവർഗത്തെക്കാൾ നിന്റെ തൈലത്തിന്റെ പരിമളവും എത്ര രസകരം!
ഇവിടെ പറയുകയാണ്, എന്റെ സഹോദരി, എന്റെ കാന്തി, നിന്റെ പ്രേമം എത്ര മനോഹരം! വീഞ്ഞിനേക്കാൾ നിന്റെ പ്രേമവും സകലവിധ സുഗന്ധവർഗത്തെക്കാൾ നിന്റെ തൈലത്തിന് പരിമളവും എത്ര രസം! ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, കർത്താവ് നമ്മുടെ സ്നേഹം, നമ്മുടെ പ്രേമം ആഗ്രഹിക്കുന്നു. ആ ഒരുപക്ഷെ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിനോടുള്ള സ്നേഹം വളരെ വീക്കായിരിക്കാം. ഒരുപക്ഷെ യാതൊരു 4 കൊള്ളാത്ത സാധനങ്ങളായിരിക്കാം. നമ്മൾ സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ട് അല്പം സ്നേഹം കാണിക്കുന്ന വ്യക്തിയായിരിക്കാം. എങ്കിലും ആ സ്നേഹത്തെ നോക്കി, നമ്മൾ കർത്താവിനോടുള്ള ആ അല്പം സ്നേഹമുണ്ടല്ലോ, അതിനെ നോക്കി കർത്താവ് പറയാണ്, ഇതുണ്ടല്ലോ, ഇത് വീഞ്ഞിനേക്കാൾ മഹത്തരമാണ്. നിന്റെ പ്രേമം വീഞ്ഞിനേക്കാൾ മഹത്തരമാണ്. എന്നിട്ട് പറയാണ്, സകലവിധ സുഗന്ധവർഗത്തെക്കാളും ഇറ്റ് ഈസ് സോ ഫ്രാഗ്രന്റ്. ഇത് വളരെ സ്മെല്ലിംഗ്, വളരെ പെർഫ്യൂമാണ്, പെർഫ്യൂമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് സൃഷ്ടിച്ച കാര്യങ്ങളിലൊന്നാണ് വൈൻ അല്ലെങ്കിൽ സ്പൈസസ്. കർത്താവിന്റെ സൃഷ്ടികളെ എല്ലാത്തിലെയും കർത്താവ് മാറ്റിവെച്ചിട്ട് പറയുകയാണ്, ഇതിനേക്കാളൊക്കെ മെച്ചമായത് നിന്റെ ആ അല്പസ്നേഹമുണ്ടല്ലോ, അത് അല്പസ്നേഹമുണ്ടല്ലോ, അതെനിക്ക് ഇവയെ ഞാൻ സൃഷ്ടിച്ച എല്ലാ സുഗന്ധതൈലത്തെക്കാളും വീഞ്ഞിനേക്കാളും നീ അല്ലേ ഡിലേറ്റ് തരുന്ന മറ്റ് മനുഷ്യർക്ക് ഡിലേറ്റ് കൊടുക്കുന്ന എല്ലാ കാര്യത്തെക്കാളും കാന്തെ നിന്റെ സ്നേഹം എനിക്ക് വിലയേറിയതാണ്, മേൽത്തരമാണ് എന്നാണ് ഇവിടെ ദൈവം നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വാല്യൂ, നിങ്ങളുടെ സ്നേഹത്തിന് നിങ്ങളൊരു വിലയിടുക. കാരണം കർത്താവ് ആ സ്നേഹത്തിന്റെ വില ഭയങ്കര, ഈ ഭൂമിയിലുള്ള പകല സുഗന്ധവർഗത്തെക്കാളും ഈ ഭൂമിയിൽ മേൽത്തരമെന്ന് കരുതുന്ന എല്ലാത്തിനേക്കാളും ഒരു മേൽത്തരമായ ഒരു കാര്യമായിട്ടാണ് നമ്മുടെ കൊച്ചു സ്നേഹം, നമ്മുടെ അല്പമുള്ള കർത്താവിനോടുള്ള ആ സ്നേഹം ദൈവം കരുതുമെന്ന് മറന്നു പോകരുത്. ഞാനെന്റെ 11 വാക്യത്തിൽ പറയുകയാണ്,
അല്ലയോ കാന്തി, നിന്റെ അധരം തേൻകെട്ട പൊഴിക്കുന്നു, നിന്റെ നാവിൻ കീഴിൽ തേനും പാലുമുണ്ട്, നിന്റെ വസ്ത്രത്തിന്റെ വാസന ലെമനോന്റെ വാസന പോലെ ഇരിക്കുന്നു.
അതെ, അല്ലയോ കാന്തി, നിന്റെ അധരം തേൻകെട്ട പൊഴിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം, What do you do with our lips? We, നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ ആരാധിക്കുന്നു, നമ്മൾ നന്ദി പറയുന്നു, നമ്മൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നു, നല്ല വാക്കുകൾ പറയുന്നു. ഇതിനെയൊക്കെ നോക്കിയിട്ട് കർത്താവ് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, യുവർ ലിപ്സ് മൈ ബ്രൈഡ് ഡിപ്സ് ഹണി. ഇത് കർത്താവിന് മുമ്പിൽ എന്തുപോലെ ഇരിക്കുന്നു, ഊറുന്ന തേൻ പോലെ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കാൻ മടി കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. യുവർ പ്രേയർ നിന്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ സ്തുതിയും കർത്താവ് കരുതുന്നത് അത് തേനിനേക്കാൾ മധുരമുള്ളതാണ് എന്നാണ് കർത്താവിന്റെ വചനം നമ്മളോട് പറയുന്നത്. എന്റെ അടുത്ത വനിത പറയുന്നത് നിന്റെ നാവിന്റെ കീഴിൽ തേനും പാലുമുണ്ട്. അതിന്റെ നാവിന്റെ കീഴിൽ തേനും പാലും. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ നമ്മുടെ ഉച്ചരിക്കാത്ത വാക്കുകളാലായിരിക്കാം നമ്മൾ കർത്താവിനെ സ്തുതിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അതിന് കർത്താവ് പറയുകയാണ് അത് തേനും പാലും പോലെ. അതുകൊണ്ട് കർത്താവിനോട്, നമ്മുടെ ഹൃദയത്തിൽ കർത്താവിനോട് തോന്നുന്ന പ്രേമവും ആരാധനയും പ്രാർത്ഥനയും വർഷിപ്പും നന്ദി പറച്ചിലും എല്ലാം പാട്ടും സ്തുതിയും എല്ലാം നോക്കിയിട്ട് കർത്താവ് പറയുകയാണ് ഇത് തേനിലും പാലിലും മധുരമുള്ളതാണ് എന്നാണ് പ്രിയ നോക്കി കാന്ത നോക്കി കർത്താവ് ദൈവ യേശു നമ്മളോട് പറയുന്നത്. നിങ്ങളുടെ സീക്രട്ട്, അതായത് സീക്രട്ട് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ കർത്താവിന് വേണ്ടി നമ്മൾ രഹസ്യത്തിൽ ചെയ്യുന്ന എന്തും അത് കർത്താവിന്റെ മുമ്പിൽ മധുരകരമാണ് എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മറന്നു പോകരുത്. അത് അതിന്റെ വാസന നിന്റെ വസ്ത്രത്തിന്റെ, അതായത് ഇറ്റ് ഈസ് യേശു അടുത്ത് വരുമ്പോൾ, ദൈവം അടുത്ത് വരുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എ സോ ഫ്രാഗ്രന്റ് ഹിം. അതിനകത്ത് വാസന പോലെയാണ് തോന്നുന്നത് നിന്റെ രഹസ്യത്തിലുള്ള കർത്താവിനോടുള്ള ബന്ധം. നിന്റെ വസ്ത്രത്തിന്റെ വാസന ലെബനോനിന്റെ വാസന പോലെ ഇരിക്കുന്നു. ഇനി അതിന്റെ 12 വചനം വായിക്കാം.
എന്റെ സഹോദരി, എന്റെ കാന്തി, കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം, അടച്ചിരിക്കുന്ന ഒരു നീരുറവ്, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ.
അതെ, a garden locked is my sister. കെട്ടി അടച്ച ഒരു തോട്ടം. പ്രിയപ്പെട്ടവർ, ഈ ലോകത്തിൽ നമ്മളെ അട്രാക്ട് ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ നിങ്ങൾ അതിന്റെ പുറകെ പോയില്ലെങ്കിലും നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇവിടെ ദൈവം പറയുകയാണ്, നിന്നെ കുറിച്ച് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണല്ലോ, ഈ ശുദ്ധിയെ വെൽ വാൾഡ് ഗാർഡൻ, കെട്ടിയടച്ച ഒരു തോട്ടം പോലെയായിരിക്കും. യു ഷുഡ് ബി എക്സ്ക്ലൂസീവ് ടു മീ, യു ഷുഡ് ബി എക്സ്ക്ലൂസീവ് ടു, നീ എനിക്ക് വേണ്ടി മാത്രമുള്ളവനായിരിക്കണം, മാത്രമുള്ളവളായിരിക്കണം. യു ഹാവ് എ ഗാർഡൻ എൻക്ലോസ്ഡ് ഇസ് മൈ സിസ്റ്റർ മൈ സ്പൗസ്, യു ഷട്ട് അപ് ഓൺലി ഫോർ മീ, നീ എനിക്ക് വേണ്ടി മാത്രമുള്ളവൾ അല്ലെങ്കിൽ മാത്രമുള്ളവനാകണം എന്നാണ് ദൈവജനം നമ്മൾ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിന് വേണ്ടി ഉള്ള കെട്ടിയടച്ച ഒരു വ്യക്തിയാണോ നമ്മുടെ വസ്ത്രധാരണമോ നമ്മുടെ സംസാരമോ നമ്മുടെ പ്രകൃതിയോ എല്ലാം ഒരു വാൾ ഗാർഡൻ പോലെയാണോ, ഒരു കെട്ടിയടച്ച തോട്ടം പോലെയാണോ? ഇവിടെ പറയുകയാണ്, പ്രിയ, നീയൊരു, എന്നെ സംബന്ധിച്ചോളം നീയൊരു കെട്ടിയടച്ച തോട്ടം പോലെയായിരിക്കും. എന്നെ സംബന്ധിച്ചോളം നീയൊരു വാൾ ഗാർഡൻ, നല്ല അല്ലെ, എനിക്ക് വേണ്ടി മാത്രമുള്ള ഒരു വാൾ ഗാർഡൻ അല്ലെ, കെട്ടിയടച്ച ഒരു തോട്ടം പോലെ ആയിരിക്കും. ഇനി നമുക്കതിന്റെ 16 വചനം വായിക്കാം.
വടതിക്കാറ്റെ ഉണരുക, തെന്നിക്കാറ്റെ വരിക, എന്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിന് അതിന്മേൽ ഊതുക, എന്റെ പ്രിയൻ തന്റെ തോട്ടത്തിൽ വന്ന് അതിലെ വിശുദ്ധ ഫലം പുജിക്കട്ടെ.
അതെ, നോർത്ത് വിൻഡ്, എ വർക്ക് ഓഫ് നോർത്ത് വിൻഡ് ആൻഡ് കം വിൻഡ് ഓഫ് സൗത്ത്. പ്രിയപ്പെട്ടവരെ, വടക്കൻ കാറ്റും തെക്കൻ കാറ്റും വിപരീത ദിശയിൽ അടിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ അടിക്കുന്ന പല കാര്യങ്ങളായിരിക്കാം. ഒരുപക്ഷെ പ്രതികൂലങ്ങളായിരിക്കാം, ഒരുപക്ഷെ തെക്കൻ കാറ്റ് നല്ല ഉത്സാഹം തരുന്ന കാറ്റായിരിക്കാം. പക്ഷെ എന്തുതരം കാറ്റടിച്ചാലും ഇവിടെ പറയുകയാണ്, ഇവിടെ പ്രിയ എന്നോട് പറയുകയാണ്, എന്റെ തോട്ടത്തിൽ സുഗന്ധം വീശേണ്ടതിന് അതിന്മേ വീശുക. പ്രിയപ്പെട്ടവരെ, ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മളിൽ നിന്ന് പുറപ്പെടേണ്ടത് ഒരു സുഗന്ധമാണ്. അതിൽ ഏത് തെക്കൻ കാറ്റ് അടിച്ചാലും വടക്കൻ കാറ്റ് അടിച്ചാലും അതില് സുഗന്ധമാണ് അതിൽ നിന്ന് പുറപ്പെടേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങനെയാണ്. നമ്മുടെ ഏത് സാഹചര്യങ്ങളിലും, ഒരുപക്ഷെ പ്രോസ്പെറസ് ആയിട്ടുള്ള അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലായിരിക്കാം, ഏത് കാറ്റാണ് നമ്മുടെ ജീവിതത്തിൽ അടിച്ചാലും വി ഷുഡ് ബ്രിങ് ഫോർ ഫ്രാഗ്രൻസ്. നമ്മള് സുഗന്ധമാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. എന്റെ പ്രിയൻ തന്റെ തോട്ടത്തിൽ നിന്ന് ഭക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അൾട്ടിമേറ്റ്ലി നമ്മൾ ചെയ്യുന്നതൊക്കെ കർത്താവിന് വേണ്ടിയായിരിക്കുന്നു. അൾട്ടിമേറ്റ്ലി എന്ത് ചെയ്താലും അതാരവിടെ ഭക്ഷിക്കേണ്ടത്? വിശിഷ്ടഫലം ഭക്ഷിക്കേണ്ട വ്യക്തി കർത്താവായ യേശുവാണ്. അവന് വേണ്ടിയും അവനായിട്ടും അവനിലേക്കുമാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രൈമറിലി ഒരുപക്ഷെ സുഗന്ധമടിക്കുമ്പോൾ നമ്മുടെ അടുത്തുള്ളവർ അത് അനുഭവിച്ചേക്കാം, അതിന്റെ ഫലം അനുഭവിച്ചേക്കാം. പക്ഷേ നമ്മുടെ ആഗ്രഹം ഈ ഫലം കർത്താവായ യേശു ഭക്ഷിക്കണം, ദൈവം ഭക്ഷിക്കണം. അതല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ആയിരിക്കരുത് നമ്മുടെ പ്രവർത്തനം, നമ്മുടെ പ്രവർത്തനങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം. ഇതിൽ നിന്ന് കർത്താവിന് ഒരു ഗ്ലോറി കിട്ടണം. യു ഷുഡ് ഈറ്റ് ഔട്ട് ഓഫ് മൈ സർവീസ്, അതായിരിക്കണം കർത്താവിന്, കർത്താവിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികളുടെ അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം. പ്രിയപ്പെട്ടവരെ, ഈ ബന്ധത്തിൽ നിന്ന് വിടുവിക്കാനാണ് പിശാച് പലപ്പോഴും നമ്മളെ ശ്രമിക്കുന്നത്. 2 കൊരിന്ത്യർ 11:3 വരുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭയപ്പെടേണ്ട കാര്യം ഇത് മാത്രമേ ഉള്ളൂ. നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു നിർമ്മലതയും ഏകാഗ്രതയും ഇല്ലാതെ വന്നു പോകുമോ എന്നുള്ളൊരു ഭയപ്പാടാണ് നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായിട്ടും വേണ്ടത്. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ബാക്ക്സ്ലൈഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അഡൽട്രി ചെയ്യുന്നതോ മോഷ്ടിക്കുന്നതോ കൊലപാതകം ചെയ്യുന്നതാണെന്ന് വിചാരിക്കരുത്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ബാക്ക്സ്ലൈഡിംഗ് ഈസ് ദാറ്റ് കർത്താവിനോടുള്ള ഏകാഗ്രതയിൽ നമ്മൾ മാറിപ്പോയി എന്നുള്ളതാണ് ആദ്യത്തെ പിന്മാറ്റം. അതിന്റെ വളരെ സമയം കഴിഞ്ഞുള്ള ഒരു എക്സ്റ്റേണൽ പ്രവൃത്തിയാണ് ഒരുപക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് കർത്താവിനെ ഉണർത്തി സമ്മതി അറിയൂ എ ബാക്ക്സ്ലൈഡൻ ക്രിസ്ത്യൻ, എന്റെ ഏകാഗ്രതയിലും നിർമ്മലതയിലും നീ മാറിപ്പോകുമ്പോഴൊക്കെ യു ആർ ബാക്ക്സ്ലൈഡിംഗ് ഫ്രം മീ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹം, നമ്മുടെ കർത്താവിനോടുള്ള നമ്മുടെ സാമീപ്യം കർത്താവായ യേശു അധികമായി ആഗ്രഹിക്കുന്നു. അതിനവൻ വില കൊടുക്കുന്നു. അതിനവൻ ലോകത്തിലുള്ള സകലതിനേക്കാളും മേൽത്തരമെന്ന് അവൻ പറയുന്നു. നമ്മളെക്കുറിച്ച് അവൻ കരുതുന്നത് മനോഹരനായ മനോഹരിയായ ഒരു സഹോദരൻ സഹോദരി എന്നാണ് യേശു നമ്മളെക്കുറിച്ച് പറയുന്നത്. ഈ വചനങ്ങളെ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിട്ട്.
ശ്രമിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾപ്പെടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥനയിൽ കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാറുണ്ട്.